കണ്ണൂർ തയ്യിലെ ഒന്നര വയസ്സുകാരൻ വിയാന്റെ കൊലപാതകം. ആ കണ്ടെത്തലുകൾ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കുടിച്ച മുലപ്പാൽ ദഹിക്കും മുന്നേ ആയിരുന്നു കുഞ്ഞിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. മണിക്കൂറുകൾ കൊണ്ട ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം പോലീസ് കണ്ടെത്തി. ക്രൈം നമ്പർ 006 ആരംഭിക്കുകയാണ്. രണ്ടായിരത്തി 2020 ഫെബ്രുവരി 17, സ്ഥലം കണ്ണൂർ തയ്യിൽ. ഒന്നര വയസ്സുകാരനായ വിയാൻ എന്ന കുഞ്ഞിനെ കാണാതാകുന്നു. രാത്രി ഒപ്പം കിടത്തിയ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതിയുമായി അച്ഛൻ പ്രണവ് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെത്തി. അമ്മയുടെ വീട്ടിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതാകുന്നത്. പോലീസും നാട്ടുകാരുമെല്ലാം കുഞ്ഞിനായി തിരച്ചിൽ ആരംഭിച്ചു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കം പല കഥകളും പ്രചരിച്ചു തുടങ്ങി. അതിലെ ഒരു കഥയിൽ കുഞ്ഞിന്റെ അച്ഛൻ പ്രണവായിരുന്നു വില്ലൻ. കുഞ്ഞിന്റെ അമ്മയുമായി പ്രശ്നങ്ങൾ കാരണം 3 മാസത്തോളമായി മാറി താമസിക്കുകയായിരുന്ന പിതാവ് പ്രണവ് തലേ ദിവസമായിരുന്നു തിരിച്ചെത്തിയത്. അമ്മയുടെ മൊഴികളും സംശയങ്ങളുമെല്ലാം അച്ഛന്റെ നേരെ തിരിഞ്ഞു. എന്താണ് കുഞ്ഞിന് സംഭവിച്ചത്? ഭർത്താവ് കാരണമാണ് കുഞ്ഞിനെ കാണാതായതെന്ന് അമ്മ കുറ്റപ്പെടുത്തി. ബന്ധുക്കളടക്കം പ്രണവിനെതിരെ തിരിഞ്ഞു. അച്ഛനും അമ്മയും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങിയ കുഞ്ഞിനെ കാണാതായി എന്ന കഥ പോലീസിന് അത്ര ദഹിച്ചില്ല. കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇതിനിടെ രാവിലെ 11:30 വിയാന്റെ മൃതദേഹം അമ്മയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെ കണ്ടെത്തുന്നു. കടപ്പുറത്തെ കരിങ്കൽ ഭിത്തിക്കരികിലാണ് വിയാന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ആ രാത്രി എന്താണ് സംഭവിച്ചത്? ഫോറൻസിക് സംഘമടക്കമെത്തി പരിശോധന നടത്തി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന മൊഴികളായിരുന്നു അമ്മ ശരണ്യയുടേത്. ഭർത്താവിന് എപ്പോഴും സംശയമാണ്. വീട്ടിൽ പ്രശ്നങ്ങളാണ്. തന്നെയും കുഞ്ഞിനെയും നോക്കാത്ത ഭർത്താവാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും അവർ പോലീസിനോട് പറഞ്ഞു. ബന്ധുക്കളും പ്രണവിനെ സംശയിക്കുന്ന സാഹചര്യമായിരുന്നു. ചോദ്യം ചെയ്യലുകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ആ രാത്രി എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് വിയാൻ കൊല്ലപ്പെട്ടതെന്നും പോലീസ് കണ്ടെത്തുന്നു. ആ കണ്ടെത്തലുകൾ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. വിയാൻ എന്ന ഒന്നര വയസ്സുകാരന്റെ മരണത്തിനു പിന്നിൽ നൊന്തു പ്രസവിച്ച അമ്മയായിരുന്നു. ശരണ്യക്ക് വന്ന ഫോൺ കോളുകളായിരുന്നു അന്വേഷണത്തിൽ വഴിത്തിരിവായത്. പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോഴും തുടരെ തുടരെ വന്നു ഫോൺ കോളുകൾ. ഇതിൽ നിന്ന് ശരണ്യക്ക് കാമുകനുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇതാണ് അന്വേഷണം ശരണ്യയിലേക്ക് നീങ്ങാൻ കാരണമായത്. പുലർച്ചെ കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രത്തിൽ ഉപ്പിന്റെ അംശമുണ്ടാകും. ഇത് പരിശോധിക്കാനായി ശരണ്യയുടെ വസ്ത്രങ്ങൾ ഫോറൻസിക് സംഘം പരിശോധനക്കയക്കുന്നു. ഈ പരിശോധനാ ഫലം കൂടി വന്നതോടെ ശരണ്യ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ പരിശോധനയ്ക്കും ഒടുവിൽ ശരണ്യ കുറ്റം സമ്മതിച്ചു. കാമുകനൊപ്പം ജീവിക്കാനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ശരണ്യയുടെ മൊഴി. പോലീസ് കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത്. ഇതിന്റെ ഭാഗമായായിരുന്നു മാസങ്ങളായി അകൽച്ചയിലായിരുന്ന ഭർത്താവിനെ വിളിച്ച് വീട്ടിൽ തങ്ങാൻ ശരണ്യ ആവശ്യപ്പെടുന്നത്. രാത്രി 3 പേരും ഒരു മുറിയിലാണ് കിടക്കുന്നത്. പുലർച്ചെ 2 മണിയോടെ ശരണ്യ കുഞ്ഞിനെ എടുത്ത് പുറത്തു പോകാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് കുഞ്ഞുണർന്നു. ഭർത്താവും ഉണർന്നു. ഇതോടെ ശരണ്യ ഒരു അടവ് പ്രയോഗിച്ചു. ഉടൻ കുട്ടിക്ക് പാല് കൊടുക്കാൻ എന്ന പോലെ കസേരയിൽ കുറെ സമയം ഇരുന്നു. ഭർത്താവ് ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പിൻവശത്തെ വാതിൽ തുറന്ന മതിലിനടുത്തുള്ള ഇടുങ്ങിയ ഇടവഴിയിലൂടെ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കടൽ തീരത്തേക്ക് നടന്നു. തുടർന്ന് തീരത്താരും ഇല്ല എന്ന് ഉറപ്പുവരുത്തി കടൽക്കെട്ടിലിറങ്ങി കുട്ടിയെ കടലിലേക്ക് എറിഞ്ഞു. ഉറക്കത്തിൽ വെള്ളത്തിൽ വീണ കുട്ടി കരഞ്ഞു. ശരണ്യ താഴേക്കിറങ്ങിച്ചെന്ന് കുട്ടിയെടുത്ത് കരച്ചിൽ കേൾക്കാതിരിക്കാൻ മുഖം ഒത്തിപ്പിടിക്കുന്നു. വീണ്ടും കടലിലേക്ക് വലിച്ചെറിയുന്നു. കുഞ്ഞ് മരിച്ചെന്നുറപ്പാക്കിയാണ് ശരണ്യ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നത്. ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ വന്നു കിടന്ന ശരണ്യ പുലർച്ചെയാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്നും ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്നും വിളിച്ചു പറയുന്നത്. ഭർത്താവിനോട് പോലീസിൽ പരാതി പറയാനും പറഞ്ഞു. കുഞ്ഞിനായുള്ള തിരച്ചിലിൽ അമ്മ ശരണ്യയും സജീവമായിരുന്നു. കടലിലെറിഞ്ഞ കുട്ടിയുടെ മൃതദേഹം കിട്ടില്ലെന്നാണ് അവർ കരുതിയത്. പക്ഷേ തിരയിൽ മൃതദേഹം തിരിച്ചെത്തി കൽക്കെട്ടിൽ കുടുങ്ങുകയായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിനെ കാണാതായതിന്റെ കുറ്റം ഭർത്താവിൽ ചുമത്തുകയായിരുന്നു പദ്ധതി. ഇതുവഴി കുഞ്ഞും ഭർത്താവും ഇല്ലാതെ കാമുകന്റെ കൂടെ ജീവിക്കുകയായിരുന്നു ലക്ഷ്യം. ശരണ്യയുടെ കാമുകനായ നിതിൻ നാട്ടുകാരനും ശരണ്യയുടെ ഭർത്താവിന്റെ സുഹൃത്തുമാണ്. പ്രണയ വിവാഹമായിരുന്നു ശരണ്യയുടേത്. തുടക്കത്തിൽ വീട്ടിലുൾപ്പെടെ വലിയ എതിർപ്പായിരുന്നു. ഭർത്താവ് ഗൾഫിൽ പോയ സമയത്താണ് കാമുകനുമായി അടുപ്പത്തിലാകുന്നത്. പിന്നീട് ഭർത്താവ് തിരിച്ചു വന്നതിന് ശേഷം ഈ ബന്ധത്തെ ചൊല്ലി ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഭർത്താവിനെതിരെ ശരണ്യ പറഞ്ഞ കഥകൾ ഒരു പരിധിവരെ ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിച്ചു. കാരണം ശരണ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് അവർ കരുതിയില്ല. അവർക്കറിയാവുന്ന ശരണ്യ അങ്ങനെ ഒരാളായിരുന്നില്ല. കുട്ടിക്ക് കൊടുത്ത മുലപ്പാൽ ദഹിക്കു മുന്നേയായിരുന്നു ആ അമ്മ കുഞ്ഞിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. കട്ടിയായ മുലപ്പാലിന്റെ അംശം വയറിൽ നിന്ന് പോസ്റ്റ്മോർട്ടം സമയത്ത് കണ്ടെത്തിയിരുന്നു. അമ്മ ശരണ്യയും കാമുകൻ നിധിനും ചേർന്നുള്ള ഗൂഢാലോചനയെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വ്യക്തമാക്കുന്നു. കൃത്യം നടത്തുന്നതിന്റെ തലേദിവസം നഗരത്തിലെ ഒരു ബാങ്കിന് മുന്നിൽ വെച്ചാണ് ശരണ്യയും കാമുകൻ നിധിനും ചേർന്ന് വിയാനെ ഒഴിവാക്കാൻ ഗൂഢാലോചന നടത്തിയത്. അതിക്രൂരമായിട്ടാണ് വിയാനെ ശരണ്യ കൊലപ്പെടുത്തിയതെന്നും കുറ്റപത്രത്തിന്റെ ആദ്യ ഭാഗത്ത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്.